യോഹന്നാൻ അധ്യായം 11. ലാസർ എന്നു പേരുള്ള ബേഥാന്യക്കാരനായ ഒരു മനുഷ്യൻ രോഗിയായിരുന്നു. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായിരുന്നു ബേഥാന്യ. ഈ മറിയ ആയിരുന്നു കർത്താവിന്റെ മേൽ പരിമള തൈലം പകരുകയും പാദങ്ങൾ തന്റെ തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്തത്. രോഗിയായിരുന്ന ലാസർ അവളുടെ സഹോദരനായിരുന്നു. ആ സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ ആളയച്ച് എന്നറിയിച്ചു. ഇത് കേട്ട് യേശു പറഞ്ഞു,
ഈ രോഗം മരണത്തിൽ അവസാനിക്കുവാനുള്ളതല്ല, പിന്നെയോ ദൈവമഹത്വത്തിനും അതിലൂടെ ദൈവപുത്രൻ മഹത്വീകരിക്കപ്പെടേണ്ടതിനുമാണ്.
യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു. എന്നിട്ടും ലാസർ രോഗിയായിരിക്കുന്നു എന്ന് കേട്ടിട്ട് താൻ ആയിരുന്നിടത്ത് രണ്ടു ദിവസം കൂടി പാർത്തു. പിന്നീട് യേശു ശിഷ്യന്മാരോട്,
നമുക്ക് യഹൂദ്യയിലേക്ക് തിരിച്ചു പോകാം
എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു,
റബ്ബി, അല്പകാലം മുമ്പല്ലേ യഹൂദർ അങ്ങയെ കല്ലെറിയുവാൻ ഭാവിച്ചത്? എന്നിട്ടും അങ്ങവിടേക്ക് തിരിച്ചു പോകുന്നു.
യേശു മറുപടി പറഞ്ഞു,
12 മണിക്കൂറല്ലേ പകലിനുള്ളത്? പകൽ സമയത്ത് ഈ ലോകത്തിന്റെ വെളിച്ചത്തിൽ നടക്കുന്ന മനുഷ്യന് കാണാൻ കഴിയുന്നതുകൊണ്ട് ഇടറി വീഴുന്നില്ല. എന്നാൽ അവൻ രാത്രിയിൽ നടക്കുമ്പോൾ വെളിച്ചമില്ലാത്തതുകൊണ്ട് കാലിടറി വീഴുന്നു.
ഇത് പറഞ്ഞിട്ട് യേശു ഇപ്രകാരം തുടർന്നു,
നമ്മുടെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, എന്നാൽ ഞാൻ അവനെ ഉണർത്തുവാൻ അവിടേക്ക് പോകുന്നു.
ശിഷ്യന്മാർ ഉത്തരം പറഞ്ഞു,
കർത്താവേ, അയാൾ ഉറങ്ങുകയാണെങ്കിൽ സുഖം പ്രാപിക്കുമല്ലോ.
യേശു അയാളുടെ മരണത്തെക്കുറിച്ചായിരുന്നു സൂചിപ്പിച്ചത്, എന്നാൽ അവിടുന്ന് ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞുവെന്ന് ശിഷ്യന്മാർ ധരിച്ചു. അപ്പോൾ യേശു സ്പഷ്ടമായി പറഞ്ഞു,
ലാസർ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ നിങ്ങൾ നിമിത്തം സന്തോഷിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കാൻ ഇത് കാരണമാകുമല്ലോ. നമുക്ക് അവന്റെ അടുത്തേക്ക് പോകാം.
അപ്പോൾ ദിദിമോസ് എന്നു പേരുള്ള തോമസ് മറ്റുള്ള ശിഷ്യന്മാരോട് പറഞ്ഞു,
അദ്ദേഹത്തോട് കൂടെ മരിക്കുവാൻ നമുക്കും പോകാം.
അവിടെ എത്തിയപ്പോൾ ലാസറിനെ കല്ലറയിൽ വച്ചിട്ട് 4 ദിവസം കഴിഞ്ഞിരുന്നു എന്ന് യേശു മനസ്സിലാക്കി. യെരുസലേമിൽ നിന്ന് ബേഥാന്യയിലേക്ക് 2 മൈലിൽ താഴെ ദൂരമേ ഉണ്ടായിരുന്നു. മാർത്തയെയും മറിയയെയും സഹോദരന്റെ വേർപാടിൽ ആശ്വസിപ്പിക്കുവാൻ അനേകം യഹൂദർ എത്തിയിരുന്നു. യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തെ എതിരേൽപ്പാൻ മാർത്ത ഇറങ്ങിച്ചു. മറിയയാകട്ടെ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്,
കർത്താവേ, അങ്ങയുടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എങ്കിലും അങ്ങ് ചോദിക്കുന്നത് എന്തോ ദൈവം അങ്ങക്ക് തരുമെന്ന് ഇപ്പോഴും എനിക്കറിയാം
എന്ന് പറഞ്ഞു.
നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേറ്റു.
യേശു അവളോട് പറഞ്ഞു,
അവസാന നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം.
മാർത്ത പറഞ്ഞു, അതിന് യേശു,
ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ആരും ഒരിക്കലും മരിക്കയില്ല. ഇതു നീ വിശ്വസിക്കുന്നുവോ?
ഉവ്വ് കർത്താവേ.
അവൾ പറഞ്ഞു,
ലോകത്തിലേക്ക് വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു അങ്ങ് തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇത് പറഞ്ഞ ശേഷം അവൾ തിരിച്ചു ചെന്ന് സഹോദരിയായ മറിയയെ അടുക്കൽ വിളിച്ച്,
ഗുരു വന്നിട്ടുണ്ട്, നിന്നെ അന്വേഷിക്കുന്നു
എന്ന് രഹസ്യമായി പറഞ്ഞു. ഇത് കേട്ട് മറിയ വേഗം എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. യേശു ആ സമയം വരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത തന്നെ എതിരേറ്റ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു. മറിയയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ കൂടെ വീട്ടിലുണ്ടായിരുന്ന യഹൂദർ അവൾ വേഗത്തിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് കണ്ട് അവൾ കല്ലറയ്ക്കൽ ചെന്ന് കരയാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിന്നാലെ ചെന്നു. യേശു നിന്നിരുന്ന സ്ഥലത്ത് മറിയ എത്തി അദ്ദേഹത്തെ കണ്ട് കാൽക്കൽ വീണ്, എന്നു പറഞ്ഞു. അവളും അവളോടുകൂടെ വന്ന യഹൂദരും കരയുന്നത് കണ്ടപ്പോൾ യേശുവിന്റെ ഹൃദയം കരഞ്ഞു.
നിങ്ങൾ അവനെ എവിടെയാണ് വെച്ചത്
എന്ന് ചോദിച്ചു. അവർ ഉത്തരം പറഞ്ഞു, യേശു കരഞ്ഞു. യഹൂദർ പറഞ്ഞു, എന്നാൽ അവരിൽ ചിലർ ചോദിച്ചു,
അന്ധന്റെ കണ്ണു തുറന്ന ഇദ്ദേഹത്തിന് ഇവൻ മരിക്കാതെ നോക്കാമായിരുന്നില്ലേ.
യേശു പിന്നെയും ദുഃഖവിവശനായി കല്ലറയുടെ അടുത്ത്, അതൊരു ഗുഹയായിരുന്നു, മുഖാമുഖത്തിന് വിലങ്ങനെ ഒരു കല്ലുവറ്റി, യേശു പറഞ്ഞു. മരിച്ചവന്റെ സഹോദരിയായ മാർത്ത അപ്പോൾ പറഞ്ഞു,
കർത്താവേ, നാറ്റം വെച്ചിട്ടുണ്ട്, 4 ദിവസമായല്ലോ.
വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ?
യേശു ചോദിച്ചു. അവർ കല്ലു നീക്കി. അപ്പോൾ യേശു മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി ഇപ്രകാരം പറഞ്ഞു,
പിതാവേ, അവിടുന്ന് എന്റെ അപേക്ഷ കേട്ടതുകൊണ്ട് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങെപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നുവെന്ന് എനിക്കറിയാം. എങ്കിലും അവിടുന്നാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന് ഈ നിൽക്കുന്നവർ വിശ്വസിക്കേണ്ടതിന് ഇവരുടെ നിമിത്തം ഞാൻ ഇത് പറയും.
ഇത് പറഞ്ഞ ശേഷം യേശു ഉച്ചത്തിൽ,
ലാസറേ, പുറത്തു വരിക
എന്ന് വിളിച്ചു പറഞ്ഞു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ ശീലകൾ ചുറ്റിയും മുഖം തൂവാല കൊണ്ട് മൂടിയുമിരുന്നു.
അവന്റെ കെട്ടുകൾ അഴിക്കുക, അവൻ പോകട്ടെ.
യേശു പറഞ്ഞു. മറിയയെ സന്ദർശിക്കുവാൻ വന്ന യഹൂദരിൽ പലരും യേശുവിന്റെ പ്രവൃത്തി കണ്ട് അദ്ദേഹത്തിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ പരീശന്മാരുടെ അടുക്കൽ ചെന്ന് യേശു ചെയ്തത് അറിയിച്ചു. അപ്പോൾ മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും കൂടി ന്യായാധിപ സംഘത്തിന്റെ ഒരു യോഗം വിളിച്ചുകൂട്ടി.
എന്താണ് നാം ചെയ്യുക?
അവർ ചോദിച്ചു.
ഈ മനുഷ്യൻ ഇതാ അനേകം അടയാളങ്ങൾ ചെയ്യുന്നു. അയാളെ ഇങ്ങനെ തുടരാൻ അനുവദിച്ചാൽ എല്ലാവരും അയാളിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ നാടിനെയും ജനങ്ങളെയും പൂർണ്ണമായി കൈവശപ്പെടുത്തും.
അവിടെ കൂടിയിരുന്നവരിൽ ഒരുവനും ആ വർഷത്തെ മഹാപുരോഹിതനുമായ കയ്യഫാവ് അവരോട് പറഞ്ഞു,
നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ, ഒരു ജനത മുഴുവൻ നശിക്കുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ ജനങ്ങൾക്കു വേണ്ടി മരിക്കുന്നതാണ് യുക്തമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല.
ഇത് അയാൾ സ്വമേധയാ പറഞ്ഞതല്ല. പിന്നെയോ ആ വർഷത്തെ മഹാപുരോഹിതന്റെ നിലയിൽ യേശു യഹൂദ ജനതയ്ക്ക് വേണ്ടിയും ചിതറിപ്പോയിരിക്കുന്ന ദൈവമക്കളെ ഒന്നായി ചേർക്കുവാൻ വേണ്ടിയും മരിക്കുമെന്നുള്ളത് പ്രവചിക്കുകയായിരുന്നു. അന്നു മുതൽ അവർ യേശുവിനെ കൊല്ലുവാൻ ഗൂഢാലോചന തുടങ്ങി. അതുകൊണ്ട് യേശു യഹൂദരുടെ ഇടയിൽ പിന്നീട് പരസ്യമായി സഞ്ചരിച്ചില്ല. എന്നാൽ അദ്ദേഹം മരുഭൂമിക്കടുത്ത് എഫ്രയീം എന്ന ഗ്രാമത്തിലേക്ക് പിൻവാങ്ങി ശിഷ്യന്മാരുമായി അവിടെ പാർത്തു. യഹൂദരുടെ പെസഹ സമീപിച്ചിരുന്നു. പെസഹയ്ക്ക് മുൻപുള്ള ശുദ്ധീകരണം നടത്തേണ്ടതിന് അനേകർ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് യെരുശലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ദൈവാലയത്തിൽ വെച്ച് അവർ,
നിങ്ങൾക്ക് എന്തു തോന്നുന്നു, അദ്ദേഹം പെരുന്നാൾ ഇനി വരാതിരിക്കോ
എന്ന് പരസ്പരം ചോദിച്ചു. യേശു എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിവ് കിട്ടിയാൽ അദ്ദേഹത്തെ പിടികൂടുന്നതിന് വേണ്ടി വിവരം തങ്ങളെ അറിയിക്കണമെന്ന് മുഖ്യ പുരോഹിതന്മാരും പരീശന്മാരും കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു.